Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി വചനവീഥി.
പദങ്ങളുടെ വ്യാഖ്യാന പഠനം പൂർത്തിയാക്കി നാം ഇന്ന് 51-ാം സങ്കീർത്തനത്തിന്റെ ആത്മീയ വിചിന്തനത്തിലേക്ക് കടക്കുകയാണ്. ദൈവത്തിന്റെ കൃപാസ്പർശം പകർന്നു നൽകുന്ന വാക്കാണ് കാരുണ്യം. സഭ, ആഗോളസഭ ആചരിക്കുന്ന വിശുദ്ധവത്സരത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാം പ്രത്യേകമായി 51-ാം സങ്കീർത്തനം പഠന വിഷയമാക്കുന്നത്. ദൈവിക കാരുണ്യത്തിന്റെ സദ്ഫലങ്ങൾ വിശുദ്ധവത്സരത്തിൽ പഠിക്കുവാനും ധ്യാനിക്കുവാനും നമ്മെ ഈ ഗീതം 51-ാം സങ്കീർത്തനം പ്രചോദിപ്പിക്കും, നമുക്ക് സഹായകമാകും എന്നതിൽ സംശയമില്ല. ആ പ്രത്യാശയോടെയാണ് നാം ഈ പഠനം തുടരുന്നത്. സുവിശേഷ കാരുണ്യം അനുദിന ജീവിതത്തിൽ മനുഷ്യരുമായി പങ്കുവയ്ക്കപ്പെടണം എന്ന ഉദ്ദേശ്യത്തോടെയാണ് പാപ്പ ഫ്രാൻസിസ് ഈ വിശുദ്ധവത്സരം പ്രഖ്യാപിച്ചത്. മനുഷ്യർ ദൈവവുമായും സഹോദരങ്ങളുമായും രമ്യതപ്പെട്ടു ജീവിച്ചാൽ ഈ ലോകത്ത് സമാധാനം വളർത്താമെന്നത് പാപ്പ ഫ്രാൻസിസിന്റെ തനിമയാർന്ന ചിന്തയും അദ്ദേഹത്തിന്റെ സഭാഭരണത്തിലെ പ്രതിജ്ഞാബദ്ധമായ ആത്മീയ നയവുമാണെന്ന് ഈ സങ്കീർത്തന പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. കരുണയുള്ള പിതാവിനെ പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ, ഇതാണ് സുവിശേഷം. കാരുണ്യം കൃപയുടെ അടയാളമാണ്. ദൈവം കാരുണ്യവാനാണ്. അവിടുന്ന് മനുഷ്യരോട് കരുണ കാണിക്കുന്നു. മനുഷ്യജീവിതത്തിൽ ദൈവത്തിനുള്ള അന്യൂനവും പരമവും പ്രഥമവുമായ സ്ഥാനം അംഗീകരിച്ചുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് സങ്കീർത്തകൻ പാടുന്നത്.
കാരുണീകനാം പ്രഭോ നീ ദയാലുവാണല്ലോ.
ഈ വികാരത്തോടെ അല്ലെങ്കിൽ ഈ മനസ്സോടെ ഈ സങ്കീർത്തന പഠനത്തിന്റെ ആത്മീയ വിചിന്തനത്തിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം. വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രവാചക ചൈതന്യം അല്ലെങ്കിൽ ദൗത്യമുണ്ട്. നമ്മിലും മറ്റുള്ളവരിലുമുള്ള പാപത്തിനെതിരായി തിന്മയ്ക്കെതിരായുള്ള ഒരു ഉണർവാണത് ആ പ്രവാചക ദൗത്യം. നന്മയ്ക്കായുള്ള പാപത്തിനെതിരായ ഈ പ്രവാചക ദൗത്യത്തിൽ നാം ജീവിക്കണം, വളരണം. മറ്റുള്ളവരുടെ പാപത്തെക്കുറിച്ചുള്ള അറിവ് അവരെ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിനല്ല നമ്മെ പ്രേരിപ്പിക്കേണ്ടത്, മറിച്ച് അനുകമ്പയോടും കരുണയോടും കൂടി അവരെ വീക്ഷിക്കുക, അവരെ സഹായിക്കുക. ദൈവം കരുണാർദ്രനായ പിതാവാണ്. അവിടുത്തെ അനുതാപ പാരവശ്യത്താൽ കണ്ടുമുട്ടുകയാണ് കരണീയം. ജീവിത ലക്ഷ്യത്തിൽ വരുന്ന പാളിച്ചയും ഉന്നം തെറ്റലുമാണ് പാപമെന്ന് പറയാം. ദൈവത്തോടും സഹോദരങ്ങളോടും മറുതലിക്കുന്ന അധർമ്മമാണത്. നമ്മിൽ കുറ്റബോധവും ലജ്ജയും അത് വരുത്തുന്നു. പിന്നെ മനുഷ്യരെയും ദൈവത്തെയും വേർതിരിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. അത് ഭീതിതമാണ്, ഭീതിജനകമാണ്, നിന്ദ്യമാണ്. അത് മാനസികവും ശാരീരികവുമായ അനർത്ഥങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യുന്നു. എന്നാൽ അനുതപിക്കുന്നൊരു പാപിയോടുള്ള ദൈവത്തിൻ്റെ കൃപയും ദാക്ഷിണ്യവും ദീനാനുകമ്പയും പഠനവിഷയമാക്കിയിരിക്കുന്ന ഈ 51-ാം സങ്കീർത്തനത്തിൻ്റെ പ്രതിപാദന രീതി ശ്രദ്ധേയമാണ്. ദൈവമാണ് അപരാധങ്ങൾ പൊറുക്കുന്നവൻ. അവിടുന്ന് പാപിയുടെ തെറ്റുകൾ തുടച്ചു മാറ്റാൻ കരുത്തുള്ളവനാണ്. പാപങ്ങൾ അവിടുന്ന് കഴുകിക്കളയുന്നു, മായച്ചു കളയുന്നു എന്നാണ് സങ്കീർത്തകൻ കുറിച്ചിരിക്കുന്നത്. ദൈവം ക്ഷമാനിധിയും പൊറുക്കുവാൻ സന്നദ്ധനും പിന്നെ കോപിക്കുന്നതിൽ വിമുഖനുമാണത്രേ. അവിടുത്തെ കാരുണ്യം അതിരില്ലാത്തതും എന്നും നിലനിൽക്കുന്നതുമാണ്. പാപമോചനത്തിനായി ദൈവത്തിൻ്റെ കൃപയ്ക്കായി സങ്കീർത്തകൻ ആവർത്തിച്ച് അപേക്ഷിക്കുന്നതായിട്ടാണ് 51-ാം സങ്കീർത്തനത്തിൻ്റെ പദങ്ങൾ കാട്ടിത്തരുന്നത്. പദങ്ങൾ പ്രകടമാക്കുന്ന അനുതാപത്തിൻ്റെ ആർദ്രത ഹൃദയസ്പർശിയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തിങ്കിലേക്ക് സങ്കീർത്തകനെ പോലെ തിരിയാനാവാത്തത് എന്ന് നാം ചിന്തിച്ചു പോകും. ക്രൈസ്തവ ജീവിത പദവിയും കൂദാശകളുടെ ബലവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീഴ്ചകളിൽ ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് സങ്കീർത്തകൻ നമ്മെ പ്രബോധിപ്പിക്കുന്നു. വരികളിലൂടെ മാനസാന്തരത്തിൻ്റെ പാത സ്പഷ്ടമായി നമുക്കായി സങ്കീർത്തകൻ വരച്ചു കാട്ടുകയും ചെയ്യുന്നു. ഇനി ഈ പാപബോധവും പശ്ചാത്താപവും ജീവിതകാലം മുഴുവൻ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട മൂല്യമാണ്. കാരണം നാം എന്നും നിലനിർത്തേണ്ട വികാരവും മനസ്ഥിതിയുമാണത്. നാം പാപികളും ബലഹീനരുമാണ്. മാനുഷികമായ നമ്മുടെ എല്ലാ അപരാധങ്ങളും പാപങ്ങളും ദൈവത്തിനെതിരായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കരുത്തുണ്ടാകണമെന്നില്ല, കഴിയണമെന്നില്ല. സഹോദരങ്ങളോട് തിന്മ ചെയ്ത് അവരെ വേദനിപ്പിക്കുന്നതോടൊപ്പം നാം നമ്മെ സൃഷ്ടിക്കുകയും നന്മയ്ക്കായി നമ്മെ ലോകത്തെ നിയോഗിക്കുകയും ചെയ്ത അല്ലെങ്കിൽ നമുക്ക് അസ്തിത്വം നൽകിയ നമ്മിൽ നന്മകൾ വർഷിച്ച ദൈവിക നന്മയ്ക്കും സ്നേഹത്തിനും വിഘ്നമാണ്, തടസ്സമാണ് നമ്മുടെ പാപങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുമോ? അതുകൊണ്ടാണ് തൻ്റെ ഭൃത്യനായിരുന്ന ഊറിയായിക്കെതിരായി ചെയ്ത പാതകത്തെ പ്രതി ദാവീദ് രാജാവ് ദൈവത്തോട് മാപ്പിരക്കുന്നത്, ഇത്രയേറെ വിലപിക്കുന്നത്. ഇന്നു നിൻ ക്ഷമാവരം ഏകിടു മഹേശ്വര. ഇതാ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യൻ തൻ്റെ സ്വഭാവത്തിൽ തിന്മ ഇടകലർത്തുന്നു. എന്നാൽ ദൈവം സമ്പൂർണ്ണ നന്മയും സമ്പൂർണ്ണ സ്നേഹവുമാണ്. യഥാർത്ഥ വിജ്ഞാനവും നന്മയും ഉന്നതങ്ങളിലാണെന്ന് വരികൾ വ്യക്തമാക്കുന്നു. അതെ, ദൈവമാണ്, ദൈവം മാത്രമാണ് പരിശുദ്ധൻ. അതിനാൽ ദൈവത്തിങ്കിലേക്ക് തിരിയാതെ ബലഹീനനും പാപിയുമായ മനുഷ്യന് രക്ഷയില്ല എന്ന് സങ്കീർത്തന പദങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിൻ്റെ പുത്രനായ ജോസഫ് ഈജിപ്തിലെ ജീവിതത്തിൽ വരച്ചു കാട്ടുന്ന വിശ്വസ്തതയുടെ പാഠം ശ്രദ്ധേയമാണ്. പാപജീവിതത്തോടുള്ള പൂർവ്വ ജോസഫിൻ്റെ നിഷേധത്തിൻ്റെയും വെറുപ്പിൻ്റെയും നിലപാട് നമുക്ക് അനുകരണീയമാണ്, ഇവിടെ അനുസ്മരണീയമാണ്. ഓ, ഇത്ര നീചമായി പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തിനെതിരെ പാപം ചെയ്യും? ഓ, എൻ്റെ ദൈവത്തെ ഞാനെങ്ങനെ വേദനിപ്പിക്കും? യജമാനൻ്റെ ഭാര്യ മുന്നോട്ട് വച്ച ശക്തമായ പ്രലോഭനത്തിന് മുന്നിൽ ജോസഫ് ഉച്ചരിച്ച വാക്കുകൾ സങ്കീർത്തകനോട് ചേർന്ന് ദൈവത്തിൻ്റെ കരുണ പ്രഘോഷിക്കുകയും പാപത്തിൻ്റെ സാമൂഹ്യ സ്വഭാവം മാത്രമല്ല പാപം ഹേതുവാക്കുന്ന ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ വിള്ളൽ ലോകത്തിന് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നില്ലേ? എല്ലാ ക്ഷാളന പ്രക്രിയകൾക്കും കർമാദികൾക്കും സാധിക്കാത്തത് ഇതാ ദിവ്യകുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് സാധിച്ചു. ക്രിസ്തുവിൻ്റെ സ്വയാർപ്പണം നമുക്കായി നേടിത്തന്നു. അവിടുത്തെ പരമയാഗം പാപപങ്കിലമായ മനുഷ്യനെ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാക്കുന്നു. അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ ഇങ്ങനെ പാടുന്നത്? ഹിസോപ്പുകൊണ്ടെന്നെ പവിത്രീകരിക്കണേ ദൈവമേ, ഞാൻ നിർമ്മലനാകുമെന്നെ കഴുകണേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ഇവിടെ അനുഷ്ഠാനപരമായ അല്ലെങ്കിൽ വിധിപ്രകാരമുള്ളൊരു ക്ഷാളനത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ വാക്കുകളിൽ വികാരം പ്രകടമാക്കുന്നത്. ഹിസോപ്പ് കൊണ്ട്, വിശുദ്ധജലം കൊണ്ട്, പൂജാജലം കൊണ്ട് തന്നെ കഴുകണമേ എന്നാണ്. എന്നാൽ അടിസ്ഥാനപരമായി മനുഷ്യൻ ലക്ഷ്യം വഹിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വഹിക്കേണ്ടത് ആന്തരിക വിശുദ്ധിയാണ്. ഇതാണ് നിർമ്മലനാക്കണേ എന്ന പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥമായ ജീവിത നൈർമല്യം തരണേ എന്നാണ് സങ്കീർത്തകൻ്റെ യാചന, പ്രാർത്ഥന. അല്ലാതെ ബാഹ്യമായൊരു ദേഹശുദ്ധി മാത്രമല്ല പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിത വിശുദ്ധിയെ നാം കുറേ ആചാരാനുഷ്ഠാനങ്ങളിൽ അല്ലെങ്കിൽ കർമ്മനിഷ്ഠകളിൽ കെട്ടിയിടുന്നു, ഒതുക്കി നിർത്തുന്നു എന്നതാണ്. എന്നാൽ അത് നൽകുന്ന പുറംപുകഴ്ചയുള്ള പവിത്രത അല്ലെങ്കിൽ താൽക്കാലിക നൈർമല്യം മാഞ്ഞുപോകുന്നതും പെട്ടെന്ന് കെട്ടുപോകുന്നതും ഇല്ലാതാകുന്നതുമാണ്. നാം വീണ്ടും ജീവിതത്തിൻ്റെ ഇരുളിലേക്കും തിന്മയുടെ പ്രലോഭനങ്ങളിലേക്കും തിരികെ പോകുന്നു, ജീവിതം കലുഷിതമാകുന്നു.
എന്നെ പവിത്രനാക്കണേ ദൈവമേ, ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനായിത്തീരും.
അൻപത്തിയൊന്നാം സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ മാത്യു മുളവനയും ജെറി അമൽദേവുമാണ്. ഇതിൻ്റെ ആലാപനം രാജലക്ഷ്മിയും സംഘവും. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. വിലാപ സങ്കീർത്തനം 51-ന്റെ ആത്മീയ വിചിന്തനം ഇനിയും നമുക്ക് അടുത്തയാഴ്ചയിൽ തുടരാം.